യേശുക്രിസ്തുവിൻ്റെ ഉപമകളുടെ ഉള്ളറിവുകൾ തേടിയുള്ള നമ്മുടെ യാത്രയാണത്. യേശുക്രിസ്തുവിൻ്റെ ഉപമകളെ പഠിക്കുമ്പോൾ അത് മാറി നിന്ന് പഠിക്കാനോ ബുദ്ധിപരമായതിനെ വിശകലനം ചെയ്യാനോ അല്ല പ്രത്യുത. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന നിലയിൽ യേശുവിൻ്റെ ഉപമകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം, വെളിച്ചമായി ഇറങ്ങി വരണം എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി. ശരിക്കും ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കർത്താവ് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഒരുപക്ഷെ ഉപമകളിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ, യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ രൂപാന്തരമാണ്, ഒരു തീരുമാനമാണ്. വെളിച്ചത്തിലേക്ക് കയറി നിൽക്കാനുള്ള, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തീരുമാനം അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഡിമാൻഡ് സംതിങ്. യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് ആർക്കും ഒരു തീരുമാനം എടുക്കാതെ പോകാനായിട്ട് പറ്റത്തില്ല. ഒന്നുകിൽ അതിനെ നിഷേധിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ എംബ്രേസ് ചെയ്യേണ്ടി വരും, അതിനെ ആലിംഗനം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ ആലിംഗനം ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ. അതിനെ മാറ്റിക്കളയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇരുളിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, ആ ഇരുളിൻ്റെ ജീവിതം തുടരാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമില്ലാതെ മാറിപ്പോകുന്ന ആളുകൾ, അവർക്കാണ് ഇത് ഗ്രഹിക്കാനായിട്ട് കഴിയാതെ ഇരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്ര അവർക്ക് സാധ്യമല്ലാതായി പോകുന്നു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുകയും അവരുടെ ജീവിതം ഒരു പുതിയ പന്ഥാവിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് പല പട്ടണങ്ങളും, അവിടെ എഴുതിയിരിക്കുന്നത് പട്ടണത്തോടും ഗ്രാമത്തോടും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തുവെന്നാണ്. ആ യാത്രയിലൊക്കെ യേശു വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒത്തിരി ഉപമകളൊക്കെ ഈ യാത്രയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. യേശുവിൻ്റെ ഈ ഉപമകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒരു വ്യക്തിക്ക് ഒരു സംശയമുണ്ടായി. അയാൾ ഓടി വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഉപദേശങ്ങളെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മനസ്സിൽ ഒരുമാതിരി ഭീതിയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സഹിക്കാൻ കഴിയുന്നത്? അത് ആരും ചോദിച്ചു പോകും. കാര്യം യേശുവിൻ്റെ ഉപദേശങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ചില സമയത്ത് യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അയാൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. യേശു എന്താണ് ഉപദേശിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. യേശു ഉപദേശിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് എന്താ ഭീതിയില്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടാകത്തില്ല. ഒരു വല്ലാത്തൊരു ഭീതിയിലേക്കാണ് വാസ്തവത്തിൽ അത് നയിക്കുന്നത്. അങ്ങനെ വേണം, അതിൻ്റെ തുടക്കം അതാണ്. കാരണം അറിവാണ്, അറിവ്, തിരിച്ചറിവ്, ഒരു യേശുവിൻ്റെ ഉപദേശങ്ങളുടെ തിരിച്ചറിവ്, അത് ഒന്നുകിൽ ഭീതി ഉണ്ടാക്കും, അതല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കും. സമാധാനം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പരിണിത ഫലമാണ്. പക്ഷേ ആദ്യം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീതിയാണ്. ആർക്കാണ് യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മാനുഷികമായി കഴിയുന്നത്? തീർച്ചയായും നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ സ്വാഭാവികമായി യേശുവിൻ്റെ ഉപദേശങ്ങളെ അതുപോലെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അല്ല എങ്കിൽ. അറിവ് ഭീതി നൽകുന്നുവെന്ന് ഞാൻ പറഞ്ഞു, അറിവ് സമാധാനവും നൽകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്നൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു 3 അടി ഉയരമുള്ള ഒരു നായ, ഒരു പട്ടി, അത് കുരച്ച് ചാടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭീതിപ്പെട്ടു പോകും. അത് കാണുന്നത് പോലെ നമുക്കൊരു പക്ഷേ ഭീതിയില്ലായിരിക്കും. പക്ഷേ പേടിക്കേണ്ടതായ ഒരു ജന്തു നമ്മുടെ മുമ്പിൽ വന്ന് ചാടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭീതിപ്പെട്ടു പോകും. എന്നാൽ അത് ബലമുള്ള ഒരു തൂണിൽ, ബലമുള്ള ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീതി പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസമാകുന്നു, ഒരു സമാധാനമാകുന്നു. രണ്ടും നമുക്ക് നൽകുന്നത് സമാധാനം, രണ്ടും നമുക്ക് നൽകുന്നത് അറിവാണ്. ആദ്യത്തെ അറിവ്, അതായത് ആ ജന്തുവിനെക്കുറിച്ചുള്ള, അല്ല ജന്തു നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഭീതി നൽകുന്നു. എന്നാൽ അതേസമയം അത് നിയന്ത്രിക്കപ്പെട്ട് കിടക്കുകയാണ്, അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഭീതി മാറിയിട്ട് സമാധാനമുണ്ടാകുന്നു. ഇതേപോലെ തന്നെ ഏത് അറിവുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതറിവും നമുക്ക് ഒന്നുകിൽ ഭീതിയോ അല്ലെങ്കിൽ സമാധാനമോ നൽകുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പരിധിവരെ ആദ്യം നമുക്ക് നൽകുന്നത് ഒരു ഭീതിയാണ്. എന്നാൽ ഭീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഭീതിപ്പെടുത്താൻ വേണ്ടി അല്ല യേശു ഉപമകളൊന്നും പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ അതൊരു വാണിങ്ങാണ്, വാണിങ്, ത്രട്ടണിങ് അല്ല. നമ്മളെ ഭയപ്പെടുത്തുകയല്ല, പ്രത്യുത നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തത്തില്ല. ഭയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പിശാചാണ്. ദൈവം നമുക്ക് നൽകുന്നത് മുന്നറിയിപ്പുകളാണ്. അപ്പോൾ യേശുവിൻ്റെ ഉപമകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായും ഒരു മുന്നറിയിപ്പുണ്ട്. ആകയാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവിൻ, ആകയാൽ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതായ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അത് എക്സ്പ്ലിസിറ്റായിട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എപ്പോഴും നമ്മിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ തീരുമാനമെടുക്കേണ്ടതായ ഒരു 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 അവസ്ഥ എല്ലാ ഉപമകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെടുന്നതോ ചുരുക്കമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, യെസ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോകുന്ന വഴിയെ നടക്കാനായിട്ട് പറ്റത്തില്ല. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ എന്ന് കൃത്യതയോടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഉപമകളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഉള്ള ഈ പരമ്പരയിൽ ആദ്യം എനിക്ക് എടുക്കാനായിട്ട് ആഗ്രഹമുള്ളതായ ഉപമ എന്ന് പറയുന്നത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ ഒന്നാമതെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. ഒന്നാമത്, യേശു കർത്താവ് തന്നെ ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് എന്ന് തന്നെയല്ല, നമ്മൾ യേശു കർത്താവ് അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകൾ ഒക്കെയും നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഗ്രഹിക്കാൻ എളുപ്പമുള്ളതും ഗ്രഹിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതവും ഒരുപക്ഷെ അടിസ്ഥാനപരവും ആയ ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ വേദപുസ്തകത്തിൻ്റെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ എന്നാണ് അതിനകത്ത് നിന്ന് അർത്ഥമാക്കുന്നത്, മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ 3 സുവിശേഷങ്ങളിലും ഒരുപോലെ തന്നെ ഈ വിതയുടെ ഉപമ പറയുന്നുണ്ട്. ആ വിതയുടെ ഉപമയുടെ യേശു ക്രിസ്തുവിൻ്റെ വ്യാഖ്യാനവും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3-8 ഉള്ള വാക്യങ്ങളിൽ ഉപമ പറഞ്ഞിരിക്കുന്നു. 18-23 വാക്യങ്ങളിലായി അതിൻ്റെ വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ്. അതേപോലെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 3-8 വാക്യങ്ങളിൽ ഈ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതേപോലെ 14-20 വാക്യങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ 8-ാം അധ്യായം 5-8 വാക്യങ്ങളിൽ ഉപമ സംസാരിക്കുകയും 11-15 വാക്യങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു ഉപമ എന്ന നിലയിൽ, അതേപോലെ തന്നെ യേശു പറയുകയാണ്, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഉപമകൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കർത്താവിൻ്റെ ചോദ്യവും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ ഈ വിതക്കാരൻ്റെ ഉപമ വ്യാഖ്യാനിക്കുന്നതിന് അല്ലെങ്കിൽ അത് പറയുന്നതിന് ഞാൻ സമയമെടുക്കുന്നത്. ഈ യേശു ഈ ഉപമ വ്യാഖ്യാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ഉപമകൾ വ്യാഖ്യാനിക്കാൻ കൂടെ ഉള്ള ഒരു പാറ്റേൺ നമുക്കിതിനകത്തൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏത് ഉപമയും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നേരത്തെ നമ്മൾ ചിന്തിച്ചതായ കാര്യം, ഈ ഉപമകൾ എന്ന് പറയുന്നത് അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപമകളുടെ അർത്ഥം മനസ്സിലാക്കി കുറേ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. ഉപമകൾ എപ്പോഴും നമ്മെ ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വെളിച്ചവുമായി ആ വെളിച്ചത്തിൽ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ, ഒരു തീരുമാനമെടുത്തേ പറ്റുള്ളൂ. എന്നാൽ ഈ വെളിച്ചം നമ്മളിലേക്ക് പകരപ്പെടുന്നതിന് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഉപമ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഉപമയുടെ പുറന്തോടം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കണം. ആ സ്റ്റോറി മനസ്സിലായി കഴിഞ്ഞിട്ട് ഏത് സാഹചര്യത്തിലാണ് ഈ കഥ കർത്താവ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉപമയുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നീടാണ് ആ ഉപമയുടെ പശ്ചാത്തലത്തിൽ നിന്ന് അതിനെ മാറ്റാതെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വെളിച്ചമായി പരിണമിക്കുന്നത്. പഴയ നിയമത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്ന് പറയുന്നതായ ഉപമ നമ്മൾ 2 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ പശ്ചാത്തലം നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ബത്ഷീബയുമായി ദാവീദ് പാപം ചെയ്തതിന് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ, ഒന്നും എന്താണ് ചെയ്യാത്തവനെ പോലെ പാവം കളിച്ച് നിൽക്കുന്നതായ സമയത്ത് അവനോട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ദൂത് ചെന്ന് പറയാനായിട്ട് നാഥാൻ ഒരു ഉപമ ഉപയോഗിക്കുകയാണ്. അവിടെ നാഥാൻ പ്രവാചകൻ പറയുന്ന, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു, ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുകൾ അനവധി ഉണ്ടായിരുന്നു, ദരിദ്രനോ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവർ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവർ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും ചെയ്തു. അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവൻ ഒരു മകളെപ്പോലെയുമായിരുന്നു. ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കിന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് തൻ്റെ അടുക്കൽ വന്ന ആളുകൾക്ക് വേണ്ടി പാകം ചെയ്തു. ഒരു കഥ. ഈ കഥ കേട്ടാൽ ഏതൊരു വ്യക്തിയും പറയും, ആ വ്യക്തി മരണയോഗ്യനാണ്. ദാവീദും അത് തന്നെ പറഞ്ഞു. ദാവീദ് കുറെ കൂടെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ദാവീദിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാൻ പ്രവാചകനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ, അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആടിന് വേണ്ടി നാലിരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. അവനെ മരണത്തിന് വിധിക്കുകയാണ്. നല്ല കാര്യം, കഥയൊക്കെ കഥയായി നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനകത്തെ ഒരു കഥാപാത്രമാകുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ജോണ മക്കേ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ജീവിതത്തിൻ്റെ ഭീഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നതും ഒരു ബാൽക്കണിയിൽ നോക്കി ഇരുന്നിട്ട് സ്ട്രീറ്റിലേക്ക് നോക്കി കാര്യങ്ങൾ കാണുന്നത് നമുക്കൊരു രസമാണ്. ഒരു ഒരു ലഹള ഉണ്ടാവുക, ആ ലഹളയ്ക്കകത്ത് പെടുന്നതും ലഹള കാണുന്നതും രണ്ടാണ്. എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലിരുന്നിട്ട് വഴിയിൽ രണ്ട് ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് തിരിഞ്ഞ് വഴക്കുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും ഒരുപക്ഷെ വെടിവെക്കുകയും ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ പോലീസ് വന്നിട്ട് കുറച്ച് പേരെ തല്ലുന്നു. ഇതൊക്കെ മുകളിൽ ഇരുന്ന് കാണാൻ രസമാണ്. രസമാണോ ഇല്ലെങ്കിലും യുനോ ഇറ്റ് ഡസൻ്റ് എഫക്റ്റീവ്. ഇതേപോലെ തന്നെ ഒരു മാറി നിന്ന് കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം അഭിപ്രായം പറയാം. അയാൾ ചെയ്യുന്നത് ശരിയല്ല, ഇയാൾ ചെയ്യുന്നത് ശരിയല്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ആ ആ തെരുവിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ, ഇറങ്ങി ചെല്ലുമ്പോൾ, അതിലൊരാളാകുമ്പോൾ, അതിൻ്റെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോഴാണ് ചിലപ്പോൾ തല്ലുകൊള്ളുമ്പോഴാണ്, തല്ല് കാണുന്നത് പോലെയല്ല തല്ല് കൊള്ളുക എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ദാവീദ് ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ ആ മനുഷ്യൻ്റെ നീതിബോധം ഉണരുകയും ധനികനായ വ്യക്തി ചെയ്തത് അനീതിയാണെന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നീ മാറി നിന്നത് പറയുന്നത് എന്തോ ഒരു എളുപ്പമാണല്ലേ. പക്ഷേ മാറി നിന്ന് പറയുന്നത് കൊണ്ടല്ല കാര്യം. യു ആർ ദാറ്റ് മാൻ, ആ മനുഷ്യൻ നീയാണ്. അപ്പോഴ വാസ്തവത്തിൽ ദാവീദിൻ്റെ കോപം മാറിയിട്ട് അവൻ വ്യസനത്തിലേക്ക് മാറിപ്പോകുന്നത്. ഇതാണ് വാസ്തവത്തിൽ ഒരു ഉപമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ യേശുവിൻ്റെ ഏത് ഉപദേശങ്ങളും വേദപുസ്തകത്തിൻ്റെ ഏത് കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കേണ്ട പ്രതികരണം ഇതാണ്. മാറി നിന്ന് കാര്യങ്ങൾ കാണുന്നതല്ല പ്രത്യുത, നമ്മളതിൻ്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പോഴാണ് വേദന നമ്മൾ നമ്മുടേതായിത്തീരുന്നത്, മറ്റൊരാളുടെ കാര്യമല്ല. ഈ അതേപോലെ തന്നെ ഉപമകൾ പഠിക്കുമ്പോൾ, ഒന്നാമത് ആ പാഠം പഠിച്ചാലേ പറ്റുള്ളൂ, കഥ പഠിച്ചാലേ പറ്റുള്ളൂ, ഉപമ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞാലേ പറ്റൂ. കഥയറിയാതെ വിധി പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. അതുകൊണ്ട് ഏത് ഉപമകളും നമ്മൾ കൃത്യതയോടുകൂടെ പഠിച്ച് അത് വായിക്കണം. വായിക്കുക മാത്രമല്ല, അത് ഗ്രഹിക്കണം. എന്നാൽ ആ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിന് തീർച്ചയായിട്ടും യേശു പറഞ്ഞ ഉപമകൾക്ക് ഒരു ഒരു സാംസ്കാരിക സാമൂഹ്യമായ പശ്ചാത്തലമുണ്ട്. പലസ്തീൻ്റെ പശ്ചാത്തലത്തിലാണ് പലപ്പോഴും യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഓരോന്ന് കാണുമ്പോഴും പറയുകയല്ലേ. പൂക്കളെ കാണുമ്പോൾ പൂക്കളുടെ കാര്യം പറയുന്നു, വല ഒരാൾ വല വീശുന്നത് കാണുമ്പോഴത്തേക്ക് വലയുടെ കാര്യം പറയുന്നു, അതല്ലെങ്കിൽ വഴി നടക്കുന്ന സമയത്ത് വഴിയുടെ കാര്യം പറയുന്നു, അതല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന മനുഷ്യൻ. ഇതുപോലൊരു പക്ഷേ ഈ കേട്ടിരിക്കുന്നതായ യേശുവിൻ്റെ ശിഷ്യന്മാരും അല്ലെങ്കിൽ പുരുഷാരം അവർ നോക്കുമ്പോൾ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവർ കണ്ടെന്നിരിക്കും. അപ്പോൾ പറയാണ് സ്വർഗരാജ്യം ഇങ്ങനെ വിതയ്ക്കാൻ പുറപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാണ്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറയാണ്. ഇതേപോലെ തന്നെ ഈ സ്റ്റോറിയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ സാംസ്കാരികമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളുണ്ടായിരുന്നിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് ഓരോ ഉപമകളും വരുമ്പോൾ അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാവുന്ന ചില കാര്യങ്ങൾ അത് എനിക്കൊരു പക്ഷേ സംസാരിക്കാൻ പറ്റിയേക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ ഏത് കാര്യത്തിനും നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം, സാമൂഹികമായ പശ്ചാത്തലം മനസ്സിലാക്കണം. എന്നാൽ അതേപോലെ തന്നെ ഇത് ആരോട് പറഞ്ഞു എന്നുള്ളൊരു വിഷയമാണ്. ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ രീതിയിലാണ്. നമ്മളൊരാളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന സമയത്ത് പോലും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ മുന്നിലിരിക്കുന്ന ആളുകൾ ആരാണ്, അവരുടെ ജീവിതവുമായിട്ട് അവരോട് ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നത് ഒരു മനസ്സലിവോ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിനകത്ത് ഒരു മനസ്സലിവിൻ്റെ ഇതുണ്ടായിരിക്കും. എന്നാൽ അതേസമയം അനീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ മനസ്സലിവ് ഉണ്ടായിരിക്കണമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അയാളതൊരു പക്ഷേ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരമെന്ന് പറയുന്നത് മനസ്സിലായിരിക്കത്തില്ല. അപ്പോൾ യേശു ഇതേപോലെ തന്നെ പല വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും വ്യത്യാസമുണ്ട്. പല സമയത്തും അവൻ സംസാരിച്ചത് പുരുഷാരത്തോടാണ്, ആ പുരുഷാരത്തോടുള്ള മനസ്സിലുണ്ട്. എന്നാൽ അതേസമയം അവൻ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നത് ശിഷ്യന്മാരോടാണ്. ശിഷ്യന്മാരോട് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, അതിൻ്റെ പശ്ചാത്തലം വ്യത്യാസമുണ്ട്. അതേസമയം ചില സമയത്ത് അവൻ വന്ന് സംസാരിക്കുന്നത് ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റു ചില സമയത്ത് അവൻ്റെ ശത്രുക്കൾ വന്നവനൊരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അവനൊരു ഉപമ പറയുന്നത്. ഒരുപക്ഷെ ഇവനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ മധ്യത്തിൽ അവർക്ക് ഗ്രഹിക്കാൻ അവർക്കോ അതല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർക്കോ ഗ്രഹിക്കാൻ വേണ്ടിയായിരിക്കാം ഇവന് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആരോട് പറയുന്നു അവരുടെ പശ്ചാത്തലം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇതെല്ലാം ഉണ്ടായാലും അതിനെ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ഉപമകളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അതിൻ്റെ അകം പൊരുൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇൻഫർമേഷൻ വളർത്തി നമ്മളെ അറിവ് ചീർപ്പിക്കുവാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ തീർച്ചയായും ഓർക്കണമേ. വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മൂന്ന് സുവിശേഷങ്ങളിലും സമവിഷണ സുവിശേഷങ്ങളിലെല്ലാം അതുണ്ടെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗം ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. നാലാം അധ്യായത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 4:2 രണ്ട് മുതലുള്ള വാക്യങ്ങൾ. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത്, കേൾപ്പിൻ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നു കളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു, മണ്ണിന് താഴ്ചയിലായിക്കാൽ ക്ഷണത്തിൽ മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചാടെ ചൂട് തട്ടി വേലില്ലായിക്കൊണ്ട് ഉറങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. അപ്പോൾ കേൾപ്പാൻ ചെവിയുള്ളവൻ എന്ന് പറയുമ്പോൾ ഇത് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഗ്രഹിക്കാൻ മനസ്സുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. നിനക്ക് ചെവിയുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി, കേൾക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥം അതാണ്. അല്ലാതെ മനസ്സാണ് ഇതിനകത്തെ വിഷയം, അല്ലാതെ ബുദ്ധിയല്ല എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. യേശുവിൻ്റെ വാക്കുകളൊന്നും ബുദ്ധിപരമായി ഉയർന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള വാക്കുകളായിരുന്നില്ല. ഇറ്റ് വാസ് സോ സിമ്പിൾ. പക്ഷേ അത് ആ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ ആ ദൃശ്യ യാഥാർത്ഥ്യങ്ങളുടെ ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അദൃശ്യ യാഥാർത്ഥ്യങ്ങളുടെ സങ്കീർണമായ മർമ്മങ്ങൾ ഉള്ളടക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. ഇതേപോലെ തന്നെ ഈ ഉപമയിൽ അദൃശ്യമായ യാഥാർത്ഥ്യമാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ച. പലസ്തീനിലും വടക്കേ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലൊഴികെ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നൊരു പ്രത്യേകത, അവരുടെ താമസ സ്ഥലമെല്ലാം ഒരുപോലെ ഒരുമിച്ചൊക്കെ ആയിരിക്കും. എന്നാൽ അവരുടെ പാടം അല്ലെങ്കിൽ പണിയെടുക്കുന്നതായ കൃഷിസ്ഥലം കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവൻ വീട്ടിൽ നിന്നുകൊണ്ട് വിതയ്ക്കുകയല്ല, അവൻ ഇറങ്ങി ഒരു വയലിലേക്ക് പോകുകയാണ്. ശരിക്കും ആരാണ് ഈ വിതക്കാരൻ? ഒരു പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന ആരും എന്ന് നമ്മൾ പറഞ്ഞേക്കാം, യെസ് വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ ശരിക്കും ഈ വിതക്കാരൻ യേശു തന്നെയാണ്. ഇന്നും സുവിശേഷം വിതയ്ക്കുന്നത് ആരാണെങ്കിലും ആര് വിതച്ചാലും വിതക്കാരൻ ശരിക്കും യേശുവാണ്. നമ്മൾ ഒരു സുവിശേഷകൻ യേശുവിനെ റിപ്രസെൻ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ശരിക്കും വിതക്കാരൻ യേശുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഹീ വാസ് കമ്മിങ് ഡൗൺ, അവൻ സ്വർഗത്തിലിരുന്നവനായ ദൈവം ഇറങ്ങി വരികയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, എന്താണ് പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടെ, അല്ലെങ്കിൽ ഒരു ദൈവരാജ്യയുടെ ഇവിടെ സ്ഥാപിക്കുവാൻ വേണ്ടി അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹീ വാസ് സോവിങ് ദ സീഡ്, അവൻ വിതയ്ക്കാനായിട്ട് ഇറങ്ങി വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇനി വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഏത് ഉപമകൾ വ്യാഖ്യാനിക്കുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായും മിക്കവാറുള്ള സ്കോളേഴ്സ് എല്ലാം പറയുന്നത് ഒരു ഉപമയ്ക്ക് സെൻട്രൽ ഫോക്കസ് അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു ഫാക്റ്റാണ്. ഒരു ഉപമയ്ക്ക് കേന്ദ്രീകൃതമായ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അതിനർത്ഥം മറ്റൊന്നും അതിനകത്ത് നമ്മൾ വ്യാഖ്യാനിച്ചുകൂടാ എന്നല്ല, പക്ഷേ വ്യാഖ്യാനിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇവിടെ യേശു കർത്താവിൻ്റെ ഉപമയിൽ കർത്താവ് ഓരോന്നിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, വചനം എന്താണ് അല്ലെങ്കിൽ വിതയ്ക്കുന്നത് എന്താണ് വിത്ത് എന്താണ് എന്നെല്ലാം പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുത്തിക്കൊണ്ട് പോകുന്ന പറവകൾ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡിഫറൻറ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അങ്ങനെ, അതായത് അതിനെ വിശദമായിട്ട് പറയുന്നത് കൊണ്ടോ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടോ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. എന്ത് ലക്ഷ്യത്തോടുകൂടെ, എന്ത് ആഗ്രഹത്തോടു, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കാനായിട്ട്, എന്ത് പറയാനായിട്ട് യേശു കർത്താവ് ഈ ഉപമ ഉപയോഗിക്കുന്നു? ആ സെൻട്രൽ ഫോക്കസ് മാറിപ്പോയാൽ നമ്മുടെ ഉപമയുടെ വ്യാഖ്യാനം വളരെ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ വിതയ്ക്കുന്നവൻ പുറപ്പെട്ടു, അല്ലെങ്കിൽ യേശു ആണ് വിതക്കാരനെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവന് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മളും വാസ്തവത്തിൽ യേശുവിനെ റിപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ, നമ്മൾ സുവിശേഷം വിതയ്ക്കുമ്പോൾ ശരിക്കും അത് ചെയ്യുന്നത് ആ വിതക്കാരൻ യേശുവാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. എന്നാൽ ഈ വിതയ്ക്കുമ്പോൾ എല്ലാം നല്ല നിലത്തല്ല വീഴുന്നത്, വ്യത്യസ്തമായ നിലങ്ങളിലാണ് അത് വന്ന് വീഴുന്നത്. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് മാത്രമേ 30, 60, 100 മേനിയായി വിളയുന്നു. അതുപോലും എല്ലാം 100 മേനി വിളയുന്നില്ല, 30, 60, 100 മേനി വിളയുന്നു നല്ല നിലത്ത് വീണത്. അപ്പോൾ ഈ വ്യത്യസ്തമായ വിളവുകൾ, വിളവുകൾ എന്ന് പറയുമ്പോൾ വിളവുണ്ടാകുന്ന വസ്തു നല്ല നിലത്ത് വീണതിന് മാത്രമേ ഉള്ളൂ. വഴിയരികിൽ വീണതിന് വിളവുണ്ടാകുന്നില്ല, പാറസ്ഥലത്ത് വീണതിന് വിളവുണ്ടാകുന്നില്ല, മുള്ളുകളുടെ ഇടയിൽ വീണതിനും വിളവുണ്ടാകുന്നില്ല. നല്ല നിലത്ത് വീണത് മാത്രമേ വിളവുണ്ടാകുന്നുള്ളൂ. അത് തന്നെ 30, 60, 100 മേനി ഡിഫറൻ്റ് ആയിട്ടുള്ള വിളവുകളാണ് നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ്? വിധക്കാരനല്ല ഡിഫറൻസ് ഉണ്ടാക്കുന്നത്, വിതയ്ക്കുന്ന ഒരാളാണ്. വിത്തല്ല വ്യത്യാസം ഉണ്ടാക്കുന്നത്, കാര്യം ഒരേ വിത്ത് തന്നെയാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ഒരേ വിത്ത് വിതയ്ക്കുന്നു, ഒരേ വിധക്കാരൻ വിതയ്ക്കുന്നു, പക്ഷേ വീഴുന്ന നിലം, മണ്ണ് അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതിനെ വിധക്കാരൻ്റെ ഉപമ എന്ന് പറയാറുണ്ടെങ്കിലും ശരിക്കും ഇത് വ്യത്യസ്തമായ മണ്ണിൻ്റെ ഉപമയാണ്. മണ്ണിൻ്റെ ഉപമ എന്ന് പറയുന്നതാണ് കുറേ കൂടെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം. കാര്യം വ്യത്യസ്തത ഉണ്ടാക്കുന്നത് വീഴുന്ന അല്ലെങ്കിൽ വിത്ത് വന്ന് വീഴുന്ന മണ്ണാണ്. അതനുസരിച്ചാണ് വിളവുകൾക്ക് വിളവ് തന്നെ ഉണ്ടാകുന്നത്. നല്ല നിലത്ത് വീണത് തന്നെ 30, 60, 100 മേനി വിളയുന്നു. വഴിയരികിൽ വീണതിന് എന്താ പറ്റുന്നത്? അത് പറവകൾ കൊത്തി തിന്നുന്നു, അത് വളർന്നു വരുന്നില്ല. വളർന്നു വരുന്നില്ലെന്ന് തന്നെയല്ല, അത് മുളയ്ക്കുന്നത് പോലുമില്ല. അതിന് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് പറവകൾ കൊത്തി തിന്നുന്നു. പാറസ്ഥലത്ത് വീണത്, പാറസ്ഥലത്ത് പറഞ്ഞാൽ പാറയുടെ പുറത്ത് എന്നുള്ളതല്ല, ഇളക്കമുള്ള മണ്ണിൽ, പക്ഷേ താഴെ പാറയാണ്. അതിൻ്റെ മുകളിൽ വാസ്തവത്തിൽ നല്ല മണ്ണുണ്ട്, പക്ഷേ ആ നല്ല മണ്ണ് മേ ബി ഒരു വളരെ ചെറിയ അളവേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ് അത് ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് പെട്ടെന്ന് വളരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പാറയിൽ നിന്ന് ചൂട് തട്ടി അത് വിത്ത് ഉരുകിപ്പോവുകയാണ്. അതും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. പെട്ടെന്ന് ഒന്ന് രണ്ട് നാമ്പുകൾ വരുന്നുണ്ടായിരിക്കാം, പക്ഷേ വേര് പാറയിലേക്ക് തട്ടിയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. മൂന്നാമത് മുള്ളിൻ്റെ ഇടയിൽ വീഴുന്നതായ വിത്ത് അത് വളർന്നു വരുന്നുണ്ട്, പക്ഷേ അതേപോലെ തന്നെ ആ സ്ഥലത്ത് ഒരുപക്ഷെ ഒരു അത് ഒരു നല്ല നിലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഫലഭൂയിഷ്ഠമായ മണ്ണാണത്. അതുകൊണ്ടെന്നാണ് മുള്ളുകൾ ഈ വിളവിനേക്കാൾ ശക്തിയോടുകൂടെ വളർന്നു വരികയും, പലപ്പോഴും അങ്ങനെയാണല്ലോ, മുള്ളുകളാണ് പെട്ടെന്ന് വളരുന്നത്, വളർന്നു വരികയും ഈ നല്ല വിത്തിനെ, വളർന്നു വന്ന വിത്തിനെ ഞെരുക്കിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒരുക്കപ്പെട്ടതായ നിലത്ത് വീഴുന്ന വിത്ത് അതിനെ ചൂട് തട്ടി നഷ്ടപ്പെട്ടു പോകുന്നില്ല, അത് പറവകൾ കൊത്തിക്കൊണ്ട് പോകുന്നില്ല, അത് മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളയുന്നില്ല. അത് കൃത്യതയോടുകൂടെ 100% 30, 60, 100 മേനി വിളയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഉപമയുടെ അകമ്പടിൽ തേടിയുള്ള നമ്മുടെ യാത്രയിൽ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അതിൻ്റെ ആ ആദ്യ ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഈ ഉപമയ്ക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത, പ്രയോജനം, ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെച്ചപ്പെട്ട വ്യാഖ്യാതാവല്ല, ആ ഉപമ പറഞ്ഞ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ഉപമകൾ എന്തും വ്യാഖ്യാനിക്കാൻ, യേശു വ്യാഖ്യാനിച്ച ഈ രീതി ഉപയോഗിക്കാനും നമുക്ക് പാഠമായിത്തീരും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇതിൻ്റെ ആദ്യ ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്ക് ചിലപ്പോഴെങ്കിലും ആളുകൾ ചിന്തിക്കാറുണ്ട്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ വഴിയരികിൽ വീണ വിത്ത് 30 മേനിയും, മുള്ളിനിടയിൽ വീണത് 60 മേനിയും, പാറസ്ഥലത്ത് വീണത് അങ്ങനെ എന്തെങ്കിലും ഇനോ, പക്ഷേ അങ്ങനെ ഇതൊന്നും മുളയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ മുളയ്ക്കുന്നതും ഫലം തരുന്നതും നല്ല നിലത്ത് വീണത് മാത്രമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ പ്രകാശം അനുഭവിക്കാൻ കഴിയുന്നത്, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്, ദൈവരാജ്യത്തിൽ വിളവുണ്ടാകുന്നത് ഒരു വഴിയരികിൻ്റെ മനോഭാവത്തോടെയോ അല്ലെങ്കിൽ പാറസ്ഥലത്തെ ജീവിത രീതിയിലോ അതല്ലെങ്കിൽ മുള്ളുകൾക്കിടയിലുള്ള ആ അനുഭവങ്ങളോ വെച്ചുകൊണ്ട് നടക്കുന്നവർക്കല്ല പ്രത്യുത. നല്ല ഒരുക്കപ്പെട്ട നിലത്ത് മാത്രം, നല്ല ഒരുക്കപ്പെട്ട നിലത്ത് വീഴുന്ന വിത്ത് 30, 60, 100 മേനി വിളയാണ്. നമുക്കും നമ്മുടെ ഹൃദയത്തെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയും എന്ന് തന്നെയല്ല, ഏറ്റവും ആഴത്തിൽ അവൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പകർന്ന് നമ്മൾ ഫലപ്രാപ്തിയുള്ളവരായിത്തീരേണ്ടതിന് ഒരു നല്ല നിലമായിരിക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.